2023 ഡിസംബർ 10 ഞായറാഴ്ച കേരള കോമതി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വോട്ട് പെട്ടി പിന്നെയും ചതിച്ചാശനെ, ബി എസ് പ്രിൻസ് എഴുതുന്നു. വൈജ്ഞാനിക ദാരിദ്ര്യം രൂക്ഷമായ ഉത്തരേന്ത്യയിൽ കൈപ്പത്തിയിൽ കുത്തിയാലും താമരപ്പെട്ടിയിൽ വോട്ട് വീഴുന്ന ഇലക്ട്രോണിക് ഇന്ദ്രജാലത്തിലൂടെ സംഖ്യകൾ പിടിമുറുക്കിയത് കൊണ്ട് നടുങ്ങിയിരിക്കുകയാണ് ദക്ഷിണേന്ത്യക്കാർ. ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ സഹായത്തോടെ നിർമ്മിച്ച വോട്ട് പെട്ടികൾ ഉത്തരേന്ത്യയിൽ കലർപ്പില്ലാത്ത കിഡിലൻ മെഷീനുകൾ ദക്ഷിണേന്ത്യയിലും ഉപയോഗിച്ചാണ് സംഘികളുടെ അണ്ടർഗ്രൌണ്ട് കളികൾ. നല്ല മെഷീനുകൾ ഉപയോഗിച്ച തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ് പാട്ടും പാടിയാണ് ജയിച്ചത്. ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി മാത്രമായ കോൺഗ്രസ് വിചാരിച്ചാൽ ഇത്രയും നടക്കുമെങ്കിൽ എല്ലാവരും ഒത്തുപിടിച്ചാൽ ഇന്ത്യ അങ്ങ് പോരും. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് പെട്ടികൾ ഇസ്രയേലിൽ നിന്ന് ഇറക്കുമതി ചെയ്യുമെന്ന് ചില ഇന്ത്യൻ നേതാക്കൾക്ക് രഹസ്യവിവരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ചിഹ്നത്തിൽ ഒന്ന് ഞെക്കിയാൽ താമരയ്ക്ക് 2 വോട്ട് വീഴുമത്രേ. സ്റ്റഡി ക്ലാസുകളിലൂടെ വോട്ടർമാരെ ബോധവൽക്കരിച്ച് ഇതിനെതിരെ ആഞ്ഞടിക്കാൻ ആലോചനകൾ തുടങ്ങി. വലിപ്പത്തിലും ആളെണ്ണത്തിലും ഉത്തരേന്ത്യ വളരെ മുന്നിലാണെങ്കിലും ബുദ്ധിമാന്മാരുടെ എണ്ണത്തിൽ വളരെ പിന്നിലാണ്. പ്രധാനമന്ത്രി ആരായാലും ബുദ്ധി ഉപദേശിക്കാൻ ദക്ഷിണേന്ത്യക്കാർ മന്ത്രിസഭയിലും കേന്ദ്ര സർവീസിലും പാർട്ടി തലപ്പത്തുമൊക്കെ ഉണ്ടാവണം. രാജ്യത്ത് ഇത്തിരിയെങ്കിലും ജനാധിപത്യം നിലനിൽക്കുന്നതും ഇതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യമായി വിശകലനം ചെയ്താൽ കള്ളൻ പെട്ടിക്കൊണ്ടുപോയാലും താക്കോൽ നമ്മുടെ കയ്യിലായതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. പിണങ്ങരുത് പ്ലീസ്. നിസ്സാര കാര്യങ്ങൾക്ക് പിണങ്ങിയിരിക്കാതെ കൊടുകൈ എന്ന് പറയാൻ ഇനിയും വൈകരുതെന്നാണ് കോൺഗ്രസുകാർക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി പ്രധാനമന്ത്രിയാകണോ ആയിക്കോ എന്ന് കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ചപ്പോൾ ജെ ഡിയുവിലെ നിതീഷ് ജിയും സമാജ്വാദ് പാർട്ടിയിലെ അഖിലേഷ് ജിയും കരഞ്ഞുപോയെന്നാണ് വിവരം. ആനന്ദ കണ്ണീർ പൊഴിഞ്ഞതോടെ പിണക്കങ്ങൾ മാറി മനസ്സ് തെളിഞ്ഞു. ഇനി ഐക്യത്തിന്റെ നാളുകൾ. ഇത്തിരി പിണക്കം ബാക്കിയുണ്ടെങ്കിൽ നല്ല ഭക്ഷണമുണ്ടാക്കി കൊടുത്താൽ അതങ്ങ് മാറും. ഭക്ഷണത്തിന് മുന്നിൽ ഐക്യപ്പെടാതെ മനസ്സുകളിലെ കുടുംബജീവിതത്തിന്റെ ഭദ്രത നിലനിർത്താൻ ഇത് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പല ഭർത്താക്കന്മാരും മികച്ച പാചകക്കാരായി മാറിയത്. ഈ വിദ്യയ്ക്ക് രാഷ്ട്രീയത്തിലും സാധ്യതയുണ്ട്. ലാലുജി അടക്കം പ്രതിപക്ഷ നിരയിലെ പല നേതാക്കളും പാചക വിദഗ്ധരാണ്. ഭാര്യ റാബ്രി ദേവിയെ കുറെ കാലം മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ലാലുജിക്കായിരുന്നു അടുക്കളയുടെ ചുമതലയെന്നാണ് പാർട്ടിക്കാർ പറയുന്നത്. പെണ്ണ് കിട്ടിയില്ലെങ്കിലും രാഹുൽ ഗാന്ധി നല്ല പാചകക്കാരനാണ്. ദോശ മുതൽ ഇറ്റാലിയൻ വിഭവങ്ങൾ വരെ ചടുചുടയെന്ന് തയ്യാറാക്കും. ഇന്ത്യ എന്ന ബഹുത് ബട കൂട്ടുകുടുംബത്തിൽ വിഭവസമൃദ്ധമായ അത്താഴവിരുന്നൊരുക്കിയത് കാരണവരായ ഖാർഗെജിയുടെ കാഞ്ഞ ബുദ്ധിയാണ്. തൃണമൂൽ കോൺഗ്രസും ശിവസേനയും ഒഴികെ സകല കക്ഷികളുടെ നേതാക്കൾ ഊണ് സമ്മേളനത്തിൽ പങ്കെടുത്തു. ബംഗാളി മീൻകറി ഇല്ലെന്ന് കലവറയിൽ നിന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണത്രേ മമതാജി വരാതിരുന്നത്. ഊണ് കഴിക്കാൻ മാത്രമായൊരു യാത്ര വേണ്ടെന്ന് കരുതിയാണ് ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വിട്ടുനിന്നത്. എന്തായാലും കാര്യങ്ങൾ കലങ്ങിത്തെളിയുകയാണ്. വരും ദിവസങ്ങളിലും ഇന്ത്യ യോഗം നടക്കും. അന്നും വിരുന്ന് പ്രതീക്ഷിക്കാം. കാവിലെ പാട്ടുത്സവത്തിനും തോറ്റ അരിശുമൂട്ടിൽ അപ്പുക്കുട്ടനായ പോലെ രാഹുൽജിക്ക് ഇന്ത്യ മുന്നണിയെ ഓർമ്മ വന്നതെന്ന് ഊണ് സമ്മേളനത്തിൽ പലരും ചോദിച്ചെന്നാണ് വിവരം. തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ ഈ സ്നേഹം കാണുമായിരുന്നു എന്നും ചോദ്യമുയർന്നു. എല്ലാവരും കൂടി മോനെ പ്രധാനമന്ത്രിയാക്കിയില്ലെങ്കിൽ ഞാൻ പിണങ്ങും കേട്ടോ എന്ന് സോണിയമ്മ ആരോടോ എപ്പോഴോ പറഞ്ഞെന്നും ചില ഏഷ്യക്കാർ ഈ വിവരം അപ്പുറത്ത് എത്തിച്ചതാണ് സകലരും പിണങ്ങാൻ കാരണമെന്നൊക്കെ ചില കഥകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നും കോൺഗ്രസുകാർ കാര്യമാക്കുന്നില്ല. അനാവശ്യ സംശയങ്ങൾക്ക് മറുപടി നൽകേണ്ടതില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പായതിനാൽ 3 മാസം മുന്നണിയെ മരവിപ്പിച്ച് നിർത്തുക മാത്രമാണ് കോൺഗ്രസ് ചെയ്തത്. ഒരു പ്രധാന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത്ര പ്രധാനമല്ലാത്ത ചില കാര്യങ്ങൾ ഫ്രീസറിൽ വെക്കാറുമുണ്ട്. പൊളിറ്റിക്കൽ സയൻസിൽ ഇക്കാര്യം വിശദമായി പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ മുന്നണിയിലെ പലരും അത് വായിച്ചിട്ടില്ല. തോൽവി ഒരു പരാജയമല്ല. എന്തുകൊണ്ട് തോൽക്കുന്നു എന്ന ചോദ്യത്തിന് വൈകിയാണെങ്കിലും ഉത്തരം കണ്ടെത്തിയ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണെന്നാണ് പാർട്ടി കാർത്തികമാരുടെ കണ്ടെത്തൽ. ഒരു കസാര കിട്ടിയാൽ ആയുഷ്കാലം അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവരെ ഒഴിവാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. തെലങ്കാനയിൽ ഓൾഡ് മോഡൽ നേതാക്കന്മാരെ ഒഴിവാക്കി എ രേവന്ത് റെഡ്ഡിയെ നിർത്തി ജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കി. ഈ ആഘാതം താങ്ങാനാവാതെ മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു വീട്ടിലെ കുളിമുറിയിൽ തെന്നിവീണ് ഇടുപ്പല്ല് ഒടിഞ്ഞ് ആശുപത്രിയിലും അദ്ദേഹത്തിന്റെ BRS പാർട്ടി നടുവൊടിഞ്ഞ് കട്ടപ്പുറത്തുമായി. DK ശിവകുമാറിനെ കളത്തിലിറക്കി കർണാടക പിടിച്ചതോടെ അവിടെയും മൊത്തം മാറ്റമാണ്. ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പാക്കാനുള്ള ആലോചനയിലാണ് ഹൈക്കമാൻഡെങ്കിലും ഉത്തരേന്ത്യയിലെ താപ്പാനകൾ നിസ്സാരമല്ല. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ കളത്തിലിറക്കിയാലോ എന്ന് രാഹുൽജിയും പ്രിയങ്കാജിയും ചിന്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അശോക് ഗെലോട്ട് കണ്ണുരുട്ടി. സാങ്കേതികമായി മാത്രമാണ് രാജസ്ഥാനിൽ തോറ്റതെന്നും ഇഷ്ടംപോലെ വോട്ട് കിട്ടിയെന്നും കണക്ക് നിരത്തി പറയുന്നു. ഗണിതശാസ്ത്രജ്ഞനും പാർട്ടി വാർ റൂമും മേധാവിയുമായ KC വേണുഗോപാൽജി കണക്ക് കൂട്ടി നോക്കിയപ്പോൾ സംഗതി ശരിയാണ്. വോട്ട് ജാസ്റ്റ് ഫലം നാസ്തി. സച്ചിൻ പൈലറ്റ് ആയാൽ തന്റെ മകൻ വൈഭവ് വെറും കിളിയാകുമെന്ന് ഗെലോട്ടിനറിയാം. മധ്യപ്രദേശിൽ കമൽനാഥിനെ നീക്കിയാൽ മകൻ നകുൽനാഥിന്റെ കാര്യത്തിൽ തീരുമാനമാകും. ദിഗ്വിജയ് സിംഗ്, അർജുൻ സിംഗ് എന്നിവരുടെ മക്കൾ കളത്തിലുള്ളതാണ് പ്രശ്നം. കൂടുതൽ ബലം പിടിച്ചാൽ മാറ്റം സംസ്ഥാനങ്ങളിൽ മാത്രം മതിയോ എന്ന് പഹയന്മാർ ആരെങ്കിലും ചോദിക്കുമോ എന്നാണ് ഹൈക്കമാൻഡിന്റെ പേടി. രാഹുൽജി വയനാട്ടിൽ വന്ന് കരുത്ത് കാണിക്കാതെ ഉത്തരേന്ത്യയിൽ എവിടെങ്കിലും കാണിച്ചുകൂടെ എന്ന് പലരും ചോദിച്ചു തുടങ്ങി. വടക്കൻ കാറ്റ് വടക്കൻ മാറ്റം. വടക്കന്മാർ ഇത്ര ബുദ്ധിമോശം കാണിക്കുമെന്ന് കേരളത്തിലെ UDFക്കാർ കരുതിയില്ല. വല്ലാത്തൊരു ചേത്തായിപ്പോയി. ഉത്തരേന്ത്യയിലെ ഹിമാചൽ പ്രദേശിൽ മാത്രം കനലായി അവശേഷിക്കുന്ന കോൺഗ്രസിന് അവിടുത്തെ തണുപ്പിൽ എത്ര കാലം പിടിച്ചു നിൽക്കാനാവുമെന്നാണ് ആശങ്ക. ഊതിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കനൽ കെട്ടുപോകും. ഡൽഹിയിലിരുന്ന് ഹൈക്കമാൻഡുകാർ ആഞ്ഞടിച്ചിട്ടും മാറ്റത്തിന് കാശ് വീശുന്നില്ല. കേന്ദ്രം പോയാലും കേരളം ചതിക്കില്ലെന്ന് മനക്കോട്ട കെട്ടിയിരുന്ന UDFലെ ചില കക്ഷികൾ ഇനി എന്ത് എന്ന ആലോചന തുടങ്ങിയെന്നാണ് ഇടതുമുന്നണിയിലെ ചില നേതാക്കൾ നൽകുന്ന സൂചന. നവകേരള യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു കൂടായികയില്ല. മലബാറിൽ നിന്ന് ആരെങ്കിലും കൂടെ കൂടുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇല്ലെങ്കിലും കനൽ ഒരു ചെറുതരിയല്ലെന്ന പലർക്കും ബോധ്യമാകുമെന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇടതുമുന്നണിയിൽ നിന്ന് ആരും തിരക്കിട്ട് വരില്ലെന്ന് ഉറപ്പായതിനാൽ മൊത്തത്തിൽ കഷ്ടതയുടെയും കലാപത്തിന്റെയും കാലമാണ്. ചുരിദാർ ഇടുന്നവരുടെ പാർട്ടിയും മുണ്ടെടുക്കുന്നവരുടെ പാർട്ടിയും തമ്മിൽ ചില അന്തർധാരകൾ ഉണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതായി കോൺഗ്രസുകാർ പറയുന്നു. ആ വിശ്വാസമാണ് ഒരാശ്വാസം.